SBS Radio.
നമസ്കാരം. ശ്രീ സന്തോഷ് കൃഷ്ണൻകുട്ടി അണ്ടർ 12 വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യനായി മാറിയിരിക്കുന്ന ഗൗതം സന്തോഷിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നമുക്ക് ഗൗതമിനോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ?
സോറി, ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ അവനിവിടെ സ്കൂൾ നാഷണൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൻ കോർട്ടിലാണ്. ഒരു അരമണിക്കൂർ കഴിയാതെ അവൻ കോർട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല.
തീർച്ചയായും. എന്തായാലും നമുക്ക് അത്രയും നേരം കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. പരിപാടി ഓണയർ പോകണം എന്നുള്ളതുകൊണ്ട്, ഇന്ന് തന്നെ വാർത്ത നൽകണം എന്നുള്ളതുകൊണ്ട് കഴിയില്ല. എന്തായാലും കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടും ഗൗതമിന് വേണ്ടി ഗൗതമിന്റെ അച്ഛനോട് എപ്പോഴും കൂടെയുള്ള സന്തോഷിനും അഭിനന്ദനങ്ങൾ നേരുന്നു.
താങ്ക് യു.
എന്തായാലും ഇന്നലെ ആയിരുന്നല്ലോ ഫൈനൽ നടന്നത്, ഈ ഗ്രാസ് കോർട്ട് നാഷണൽ ചാമ്പ്യൻ അണ്ടർ 14 അണ്ടർ 12 നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നടന്ന ഇന്നലെ ആയിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ഒരു ഗൗതമിന്റെ വിജയം? ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അക്കാര്യം ഒന്ന് പറയാമോ?
ഞാൻ ഇവിടെ പെർത്തിൽ ഇപ്പോൾ രണ്ടാഴ്ചയായി ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ കാരണം ഞാൻ ക്യൂൻസ്ലാൻഡിൽ നമുക്ക് ഗ്രാസ് കോർട്ട് ടൂർണമെന്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞാനൊരു പ്രിപ്പറേഷന് വേണ്ടി ഇപ്പോൾ രണ്ടാഴ്ച ഇവിടെ വന്നിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ക്യൂൻസ്ലാൻഡ് ഗ്രാസ് കോർട്ട് ഇല്ല, ഒരിടത്തും ഗ്രാസ് കോർട്ട് ഇല്ല. അപ്പോൾ കളിക്കാൻ അവിടെ ഒരു ചാൻസ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഇവിടെ ഈ ടൂർ നാഷണൽ തുടങ്ങുന്നതിന് മുൻപ് ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു ലീഡിങ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയാണ് വന്നത്. എനിവേ വന്നു. പക്ഷെ പുള്ളി എന്താ പറയുക, ഗൗതം ശരിക്ക് എന്നെ ആദ്യത്തെ ഒരാഴ്ച സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. പക്ഷെ ആ ലീഡിങ് ടൂർണമെന്റ് അവൻ ജയിച്ചു. പക്ഷെ ശരിക്കും സ്ട്രഗിൾ ചെയ്തായിരുന്നു ആദ്യത്തെ ഒരാഴ്ച. അത് ഗ്രാസ് കോർട്ടുമായിട്ട് യൂസ്ഡ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം ക്ലെയിം ഹാർഡ് മാത്രമേ കളിച്ച് പഠിച്ചിട്ടുള്ളൂ. അപ്പോ ഇവിടെ വന്നു, പിന്നെ എനിവേ കഷ്ടി ജയിച്ചു. പക്ഷെ ആ ജയം കൊണ്ട് എന്താ പറയാ, ഇത് ജയിക്കാനുള്ള ആ ഒരു ലെവലിലൊന്നും, ഒരു നാഷണൽ ജയിക്കാനുള്ള ലെവലൊന്നും അവനായിട്ടില്ലായിരുന്നു. എനിവേ ഗ്രാസ് കോർട്ട് പിന്നെ നാഷണൽ കഴിഞ്ഞ ഒരാഴ്ച ഇപ്പൊ തുടങ്ങിയിട്ട്. തുടങ്ങി ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും ജസ്റ്റ് പറഞ്ഞ കഷ്ടിയാ ജയിച്ചു പോകുന്നത്. പിന്നെ അതിനിടയിൽ പിന്നെ ഗൗതത്തിന് ഇപ്പൊ വരുമ്പോ തന്നെ ഗൗതത്തിന് ചെറിയ ഇഞ്ചുറി പ്രശ്നം ഉണ്ടായിരുന്നു. നീ ഇഷ്യൂം കുറെ ഹീൽ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇച്ചിരി പിന്നെ വേഴ്സായി
ഈ
ഗ്രാസ് കോർട്ട് നാഷണൽ തുടങ്ങിയപ്പോ. അപ്പൊ പിന്നെ ദൈവാധീനം കൊണ്ട് അവിടെ ഒരു നല്ലൊരു ഫിസിയോ ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ പോയി കണ്ട്, അയാൾ എല്ലാ ദിവസവും രാവിലെയും ബിഫോർ മാച്ചും ആഫ്റ്റർ മാച്ചും എന്താ പറയാ, ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് അവന് കൊടുക്കുമായിരുന്നു. അത് കാരണം അയാളുടെ ഒരു ഹെൽപ്പ് കൊണ്ട് പിന്നെ കുറച്ചങ്ങ് ബെറ്റർ ആയി. ക്വാർട്ടർ ഫൈനൽ മുതല് ഒരു നോർമൽ ആയിട്ട് പുള്ളി കളിച്ചു തുടങ്ങി. ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും വലിയ കുഴപ്പമില്ല. പിന്നെ ഫൈനലെത്തി. ഫൈനലിൽ എന്താ പറയാ,
ഏത് സംസ്ഥാനത്തിന്റെ താരത്തെയാണ് തോൽപ്പിച്ചത്? ആരെയാണ് തോൽപ്പിച്ചത്?
സൗത്ത് ഓസ്ട്രേലിയ എന്നുള്ളൊരു പയ്യനായിരുന്നു. പക്ഷെ ഗൗതം ആയിരുന്നു നമ്പർ വൺ സീഡ്. പക്ഷെ എന്നാലും ഗൗതം ഈ ഗ്രാസ് കോർട്ടുമായിട്ട് യൂസ്ഡ് അല്ലാത്ത കാരണം ഗൗതത്തിനായിരുന്നില്ല ചാൻസ് മറ്റേ പയ്യനായിരുന്നു. കാരണം മറ്റേ പയ്യൻ എല്ലാവരും വളരെ അനായാസം തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. അതായത് അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഗ്രാസ് കോർട്ടും സൗത്ത് ഓസ്ട്രേലിയ ഇഷ്ടം പോലെ ഗ്രാസ് കോർട്ടും അത് കിടന്ന് പഠിച്ചത്. അതുകൊണ്ട് ഹാർഡ് കോർട്ടോ ക്ലേ കോർട്ടോ ആയിരുന്നെങ്കിൽ ഗൗതത്തിനെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് അതുകൊണ്ട് ഒരു 40-60 എന്നൊരു ചാൻസ് ഉള്ളായിരുന്നു.
എത്രയായിരുന്നു സ്കോർ ഇപ്പോൾ ജയിച്ചപ്പോ?
ജയിച്ചപ്പോ ഗൗതം 6-3, 6-2. ഏകപക്ഷീയമായ മത്സരമാണോന്ന് ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ. അവന് എങ്ങനെയാണ് അങ്ങനെ കളിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാം ദൈവാധനെന്ന് പറയാൻ പറ്റത്തുള്ളൂ. വളരെ എന്താ പറയാ, ഗ്രാസ് കോർട്ടിന് പറ്റിയ ഒരു കളി അവൻ കളിച്ചു. അവിടെ വളരെ സ്മാർട്ടായിട്ട് കളിച്ചു എന്ന് സത്യം പറയാം. കാരണം ആ കൂടെ എതിരാളി നല്ല സ്ട്രോങ് ആയിരുന്നു. അവന് ഒരു ബിഗ് സെർവർ ആയിരുന്നു. നല്ല 6 ഫുട്ട് ഉള്ള ഒരു പയ്യൻ, നല്ല ഹൈറ്റ് ഉള്ള പയ്യനായിരുന്നു. പക്ഷെ എനിവേ ഗൗതം ദൈവാധീനം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വളരെ ഏകപക്ഷീയമായി തന്നെ കളി ജയിച്ചു.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് ഗൗതം.
പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ ഗൗതം ഈ വർഷം ആദ്യം ഗൗതം ക്ലേ കോർട്ട് നാഷണലിൽ പോയായിരുന്നു. അവിടെ ഗൗതം അതിന്റെ ഫൈനലിലെത്തി. ആദ്യമായിട്ട് അവൻ ഫൈനലിലെത്തി. പക്ഷെ ഫൈനലിൽ ജയിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇത്തവണ ആദ്യമായിട്ടാണ് അവൻ ജയിച്ചത്.
ഓക്കെ, എനിക്ക് തോന്നുന്നു വളരെ പ്രമുഖരായിട്ടുള്ള, ഇപ്പോൾ പിന്നീട് പ്രമുഖരായ പല താരങ്ങളും ജയിച്ചു വന്നിട്ടുള്ള ഒരു ടൂർണമെന്റ് കൂടിയാണ് ഇതല്ലേ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരുടെയും, അതായത് ഇവിടെയുള്ള ടോപ്പ് എല്ലാവരുടെയും ആ ട്രോഫിയിൽ കാണാൻ പറ്റും. പേര് നമുക്ക് നോക്കി കാണാൻ പറ്റും.
അതെ, തീർച്ചയായും. രണ്ടു വർഷം മുമ്പാണ് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത്. അന്ന് ഗൗതമിനെ കുറിച്ച് SBS മാനോട് റിപ്പോർട്ട് നൽകിയിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഒരു മത്സരത്തിന് മുമ്പ്, റോജർ ഫെഡറർ മത്സരത്തിന് മുമ്പ് ഗൗതമിന് ടോസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴായിരുന്നു അന്ന് ആ റിപ്പോർട്ട് നൽകിയത്. അതിനുശേഷമുള്ള ഗൗതമിന്റെ ഒരു യാത്ര എന്താ, ഒരു കരിയർ യാത്ര എന്തായിരുന്നു, എങ്ങനെയായിരുന്നു?
അതിനുശേഷം പിന്നെ എന്താ പറയാ, അതിനുശേഷമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പിന്നെ ഗൗതത്തിന് ചില എന്താ പറയാ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു ചെറിയൊരു ജൂനിയർ ടെന്നീസ് കളിക്കാരനെ സംബന്ധിച്ച് അവർക്ക് ചില പ്രമുഖ ടൂർണമെന്റുകളൊക്കെ അവർക്ക് ജയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നായിരുന്നു അവന് സ്കൂൾ നാഷണലിൽ പങ്കെടുക്കുക എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം അവൻ സ്കൂൾ നാഷണലിൽ പങ്കെടുത്തു. അവൻ ക്യൂൻസ്ലാൻഡിന് വേണ്ടി അവൻ നമ്പർ 2 സീഡായി പോയി. അവിടെ ക്യൂൻസ്ലാൻഡ് അതിൽ ആ ടൂർണമെന്റാണ് ഇപ്പൊ ഗൗതം കളിച്ചുകൊണ്ടിരിക്കുന്നത്, ബ്രൂസ് കപ്പ് എന്ന് പറഞ്ഞ്. അത് ക്യൂൻസ്ലാൻഡ് ചാമ്പ്യൻ ആയി, അതിന്റെ ഒരു പാർട്ടായി. പിന്നെ അതിനകത്ത് സിംഗിൾസ് ഇവന്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഗൗതം ക്വാർട്ടർ ഫൈനലിലെത്തി. പിന്നെ ഇതേപോലെ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആകുക എന്നുള്ളത്, ഈ സ്കൂൾ 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 ലെവലില്. അത് ഈ വർഷം ഒരു 2-3 മാസം മുമ്പ് അതും പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു, അതും നടന്നത്.
ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ലേ?
ആ, ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പെർത്തിന് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ
നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ നാഷണൽസ് ആണ്.
ഓക്കെ, അവിടെ എങ്ങനെയാണ് മത്സരം പുരോഗമിക്കുന്നത്?
ഈ പറഞ്ഞ പോലെ ഇന്ന് ഇപ്പൊ കളി ജസ്റ്റ് ഒരെണ്ണം തീർന്നുള്ളൂ. എല്ലാം ടഫാണ്, ഞാൻ പറഞ്ഞില്ലേ, പരിക്ക് ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു.
തീർച്ചയായും. എന്താണ് ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും 12 കഴിയുകയാണ് തോന്നുന്നു ഈ വർഷത്തോട്.
അല്ല, ഈ വർഷം ഇനി ഡിസംബറിൽ ഒരു ഹാർഡ് കോർട്ട് നാഷണൽ അവിടെ വരുന്നുണ്ട്. അതാണ് ഇനി അടുത്ത ഗൗതത്തിന്റെ ഒരു ഒരു വലിയൊരു ആഗ്രഹം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുറത്ത് 20 ഇന്റർനാഷണൽ പ്ലേയേഴ്സ് എല്ലാം വരുന്നതാണ്. അതായത് സിംഗപ്പൂർ, ജപ്പാൻ, ന്യൂസിലാൻഡ്, അവിടെ നിന്നൊക്കെ വരുന്ന പിള്ളേരുണ്ട്. ആ ഒരു നാഷണലോടെ ജയിക്കണമെന്ന് അതും കൂടെയാണ് അവന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. അതാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ നാഷണൽ എന്ന് പറയാം. അവന് ഇവിടെ നടക്കാൻ പോകുന്നത് ഡിസംബറിൽ നടക്കാൻ പോകുന്നത്, അതിന് പറയുന്ന ഡിസംബർ ഷോ ഡൗൺ എന്ന് പറയും. അതാണ് ലാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗൗതത്തിന് പിന്നെ 12 എന്ന് പറഞ്ഞ കാറ്റഗറി കളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഗൗതം വീണ്ടും 14 പോകണം ഗൗതം.
ഓക്കെ, അപ്പൊ വരും വർഷങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ അണ്ടർ 14 ആയിരിക്കും കളിക്കുന്നത്.
പിന്നത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അടുത്ത ജൂണില് ഗൗതം മിക്കവാറും ഇവിടെ ഒരു യൂറോപ്പ് ട്രിപ്പ് ഉണ്ട്, ഒരു 1 മാസത്തെ. ഇവിടുന്ന് ടെന്നീസ് ഓസ്ട്രേലിയ കൊണ്ടുപോകുന്നതാണ്. അതിന് പോകും ഒരു മാസത്തേക്ക്.
ഓക്കെ, അപ്പൊ തീർച്ചയായും എന്തായാലും ഒരു ഇത്തരത്തിലൊരു ദേശീയ മത്സരങ്ങളിൽ പോകുമ്പോൾ വേറെ ഏതെങ്കിലും മലയാളി താരങ്ങളെ, ഇന്ത്യൻ താരങ്ങളെ ഇവിടെ കാണാറുണ്ടോ?
മലയാളി താരങ്ങളില്ല, മലയാളികൾ ആരുമില്ല. ഇന്ത്യക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ടോപ്പ് ലെവലിൽ ഇല്ല ഇന്ത്യക്കാരും തന്നെ.
അപ്പൊ നമുക്ക് എന്തായാലും ഇന്ത്യൻ വംശജർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഗൗതം സന്തോഷ് നേടിയിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ഓസ്ട്രേലിയൻ ടെന്നീസിൽ വലിയൊരു എയ്സ് മലയാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു ഗൗതമനും ഒപ്പം കൂടെ എപ്പോഴും കൂടെയുള്ള അച്ഛൻ സന്തോഷ് കൃഷ്ണൻകുട്ടിക്കും.
താങ്ക് യു ഡിജു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.